ദില്ലിദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ദിൽബർട്ട് എന്ന കാർട്ടൂണുമായി ബന്ധപ്പെട്ട് ആണ് ഇന്ന് ദില്ലിദാലി ഒരു ചർച്ച ഒരുക്കിയിരിക്കുന്നത്. ദിൽബർട്ട് എന്ന കാർട്ടൂണിനെ കുറിച്ചല്ല, സത്യത്തിൽ ആ കാർട്ടൂൺ ചെയ്യുന്ന കാർട്ടൂണിസ്റ്റ് സ്കോട്ട് ആഡംസിനെ കുറിച്ച് കൂടിയാണ് ഈ എപ്പിസോഡ്. അടുത്ത കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയമാണിത്. കാരണം ഈ കാർട്ടൂണിസ്റ്റ് സ്കോട്ട് ആഡംസ് റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു കമന്റ് പറയുകയും ആ കമന്റിന്റെ പുറത്ത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വളരെ പ്രശസ്തമായ, ലോക പ്രശസ്തമായ ഡിൽബർട്ട് എന്ന് പറയുന്ന കാർട്ടൂൺ സ്ട്രിപ്പ് നിരവധി വാർത്താ മാധ്യമങ്ങളിൽ നിന്നും പിൻവലിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ദില്ലിദാലി ഇങ്ങനൊരു അവസരമൊരുക്കിയിരിക്കുന്നത്. നമ്മുടെ കൂടി ഇന്ന് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഗോകുൽ ഗോപാലകൃഷ്ണനാണ്. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എനിക്ക് ദില്ലിദാലിയിൽ അതിഥിയായി ലഭിച്ചതിന്. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റും അതിലുപരി ഒരു വളരെ ഗൗരവത്തോടു കൂടി കാർട്ടൂൺ എന്ന കലയെ കാണുന്ന, കോമിക് ആർട്ടിനെ കാണുന്ന, കോമിക് സ്ട്രിപ്സിനെ കാണുന്ന, ഗ്രാഫിക് ആർട്ടിനെ കാണുന്ന ഒരു ഗവേഷകനും കൂടിയാണ് ഗോകുൽ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഏഷ്യനേജിലും ഡെക്കാൻ ഹെറാൾഡിലും ഡി എൻ എയിലും മിന്റിലും ഫൗണ്ടൻ ഇങ്കിലും ഒക്കെ കാർട്ടൂണുകൾ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് കാർട്ടൂണുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറിയ മനുഷ്യരും വലിയ രോഗവും അരവിന്ദനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നടത്തിയ പഠനങ്ങളും. ഇന്ത്യയിലെ തന്നെ പൊളിറ്റിക്കൽ കാർട്ടൂണുകൾ ചരിത്രവും ഒക്കെ പഠിക്കുന്ന കാര്യത്തിൽ വളരെ അവഗാഹത്തോടുകൂടി സമീപിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഏറ്റവും അനുയോജ്യനായ അതിഥിയാണ് ഗോകുൽ ഗോപാലകൃഷ്ണൻ. സ്വാഗതം ദില്ലിദാലിയിലേക്ക് ഗോകുൽ.
വളരെ നന്ദി ക്ഷണിച്ചതിനും ഇത് പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനും ഗോപാൽജി, താങ്ക് യു.
കഴിഞ്ഞ ഞാൻ സ്കോട്ട് ആഡംസിന്റെ, അദ്ദേഹത്തിന്റെ കോഫി വിത്ത് സ്കോട്ട് ആഡംസ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉണ്ടായതിനു ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു, ഹി വാസ് യൂസിങ് എ ഹൈപ്പർ ബോൾ മീനിങ് ആൻ എക്സാജറേഷൻ ടു മേക്ക് എ പോയിന്റ്. നമുക്ക് അതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതായത് ഒരു കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കോമിക് സ്ട്രിപ്പ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ഈ എക്സാജറേഷൻ എന്ന് പറയുന്നതിൻ്റെ പരിധി എവിടെയാണ് ഒന്നാമത്. രണ്ടാമത്, ഞാൻ ആദ്യമായി ഒരു മുഖപുരിയായിട്ട് ഈ ഒരു ക്രൈസിസിനെ കുറിച്ച്, ഈ പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഈ പ്രശ്നത്തിനെ കുറിച്ചുള്ള ഗോകുലിന്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം.
ഒബ്വിയസ്ലി ഡിൽബർട്ട് എന്ന കോമിക് സ്ട്രിപ്പിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും, തീർച്ചയായും ഞാനത് ആദ്യം ഡിൽബർട്ടിന്റെ കോമിക് സ്ട്രിപ്പ് വായിക്കാൻ തുടങ്ങുന്നത് 90s അവസാനത്ത് ആണ്. ആ സമയം തൊട്ട് ഒരു പക്ഷെ ഇന്റർനെറ്റ് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസബിൾ ആയി തുടങ്ങിയ കാലം മുതൽക്ക് ഗോ കോമിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാവുകയും പലപ്പോഴും ഇന്ത്യയിലെ പല പത്രങ്ങളിലും, പ്രത്യേകിച്ച് ബിസിനസ് പത്രങ്ങളിലെല്ലാം ഇത് കണ്ടു തുടങ്ങിയിരുന്ന ഒരു കാലത്ത് ദിൽബർട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആളാണ്. ഒട്ടനവധി കളക്ഷൻസ് ദിൽബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സ്കോട്ട് ആഡംസിന്റെ ഒരു പുസ്തകമുണ്ട്. അതുപോലെ ദിൽബർട്ട് കോമിക് സ്ട്രിപ്പുകളുടെ കളക്ഷനുകളും, പ്രത്യേകിച്ച് ദിൽബർട്ട് വരയ്ക്കാനിടയായ സാഹചര്യങ്ങൾ, ദിൽബർട്ടിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റിനെയൊക്കെ കുറിച്ച് അനോട്ടേറ്റ് ചെയ്തിട്ടുള്ള സ്കോട്ട് ആഡംസിന്റെ പുസ്തകങ്ങളെല്ലാം വളരെ താല്പര്യത്തോടുകൂടി വായിക്കുകയും ഒരു കോമിക് സ്ട്രിപ്പിൽ വളരെ ഇഷ്ടം ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ സ്വന്തം കാർട്ടൂൺ ഡെവലപ്മെന്റിൽ പോലും ഇത്തരം പുസ്തകങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളെന്നുള്ള നിലയ്ക്കും ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ് ഫോർ മീ. കാരണം പ്രത്യേകിച്ച് നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂണുകളുടെ ക്രിയേറ്റർ എന്നുള്ള സാഹചര്യത്തിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും ഇത്തരം ഒരു ക്ലിയർലി ഇറ്റ്സ് എ റേസിസ്റ്റ് സ്വഭാവമുള്ള ഒരു റിമാർക്ക് വരുന്നത് പലപ്പോഴും സത്യം പറഞ്ഞാൽ എന്നെ വിഷമിപ്പിക്കുകയുണ്ടായി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും തികഞ്ഞ വിഷമത്തോടു കൂടി തന്നെയാണ്. കാരണം ദിൽബർട്ട് എന്ന് പറയുന്ന ആ കോമിക് സ്ട്രിപ്പ് ഇന്ന് പല ന്യൂസ് പേപ്പറുകളും പ്രസിദ്ധീകരിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തുകയും അതിന് ഒരു പക്ഷെ ക്യാൻസൽ കൾച്ചർ എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാം അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഇത്തരം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ഒരു തീരുമാനം പല ന്യൂസ് പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ശരി തെറ്റുകൾക്ക് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്ന നമുക്ക് പോകാം. എങ്കിലും ഇത് ഇത് ഇത്രയും കാലം ദീർഘകാലം യുണൈറ്റഡ് സിൻഡിക്കേറ്റ് ഫീച്ചേഴ്സ് ആയിരുന്നു ആദ്യം ഇത് ചെയ്തിരുന്നത്, സിൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ആൻഡ്രൂ മക്മില്ലാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ദീർഘകാലമായിട്ട് അവരാണ് ചെയ്യുന്നത്. അവർ പോലും ഇത് ഡ്രോപ്പ് ചെയ്യുകയും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലോക്കൽസ് എന്ന് പറയുന്ന ഒരു ഒരു ക്രിയേറ്റർ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരു ഒരു വെബ്സൈറ്റിൽ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ മാത്രമാണ് ഇപ്പോൾ സ്കോട്ട് ആഡംസ് ഇത് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഒരു മെയിൻ സ്ട്രീം കോമിക് ഡിസമിനേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിൽബർട്ട് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതും കൂടി ഈ സമയത്ത് നമ്മൾ മനസ്സിൽ ഒരു 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 അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്, വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു കോമിക്സ് ലവർ എന്നുള്ളത്.
ഇനി ഞാൻ ചോദിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഹി വാസ് യൂസിങ് എ ഹൈപ്പർബോൾ, ഒരു an exaggeration to make a point.
കാർട്ടൂണുകൾ തീർച്ചയായിട്ടും പലപ്പോഴും എക്സാജറേഷൻ ഒരു ടൂളാണ് കാർട്ടൂണിൽ. കാരണം കാർട്ടൂൺ ബേസിക്കലി ഒരു ഐക്കണോഗ്രഫിയുടെ ഭാഗമായി ഉള്ള ഒരു ലാംഗ്വേജിന്റെ ഭാഗമാണ്. പലപ്പോഴും ഐക്കൺസ് വെച്ചാണ് നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് വളരെ മിനിമലായി നമ്മൾക്ക് കാര്യങ്ങൾ വിശദമായി പക്ഷെ മിനിമലിസത്തോടു കൂടി പറയണമെങ്കിൽ പലപ്പോഴും ഐക്കൺസ് ആണ് നമ്മളെ സഹായിക്കുക. അപ്പോ വളരെ ചില സമയത്ത് ഉദാഹരണത്തിൽ ഇപ്പൊ നമ്മൾ സൂപ്പർ ഹീറോ കോമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു ഒരു ഐക്കൺസ് ഉണ്ടാവും, ശരി തെറ്റ്, വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള പല വ്യക്തമായ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഈവൺ ഐക്കണോഗ്രഫി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഐക്കൺസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി, അതായത് ഈ റിയാലിറ്റീനെ ചെറിയ ചെറിയ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഒരു മിനിമം സാധനത്തിലേക്ക് ഒതുക്കുകയും ആ മിനിമം സാധനത്തിനെ പരമാവധി എക്സാജറേറ്റ് ചെയ്ത് പറയുകയും ചെയ്യുന്ന ചില രീതി കാർട്ടൂണിന് തീർച്ചയായിട്ടും ഉണ്ട്. ആക്ഷൻസ് ചിലപ്പോൾ നമ്മൾക്കൊരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്ഷൻ ലൈനുകൾ കാണിച്ചുകൊണ്ട് ആ ആ എന്താ നമ്മുടെ ഒരു ഒരു ചലനത്തിനെയൊക്കെ വളരെയധികം എക്സാജറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് അതൊരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം കാർട്ടൂണുകളിൽ തീർച്ചയായിട്ടും. പക്ഷെ കാർട്ടൂൺ എപ്പോഴും ഒരു ഹൈപ്പർബോളോ അല്ലെങ്കിൽ ഒരു എക്സാജറേഷനോ മാത്രമല്ല, കോമിക് സ്ട്രിപ്പിലും കാർട്ടൂണിലും കോമിക് ആർട്ടിലും മൊത്തം ഒരു സട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു 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 സ്വഭാവത്തിന് വളരെയധികം തീർച്ചയായും വലിയൊരു സ്ഥാനമുണ്ട്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, ഇറ്റ്സ് ഹൈപ്പർബോൾ ആൻഡ് ഒരു എക്സാജറേഷൻ ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം.
ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായത് കാർട്ടൂണിലെ ഹൈപ്പർ ബോളു കൊണ്ടല്ലല്ലോ. അദ്ദേഹം ഈ ഒരു എക്സാജറേഷൻ ടു മേക്ക് എ പോയിന്റ് വന്നത് കാർട്ടൂണിസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ്, കാർട്ടൂണിൽ നിന്നല്ല. ദിൽബർട്ട് ഇന്നസെന്റ് ആണോ ഇക്കാര്യത്തിൽ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് എനിക്ക്.
അതില് നമുക്ക് മുഴുവനും അക്കാര്യത്തിൽ യോജിക്കാൻ പറ്റില്ല. ഡിൽബർട്ട് എന്ന ക്യാരക്ടർ അല്ല, ഡിൽബർട്ട് എന്ന കോമിക് സ്ട്രിപ്പ് ഇന്നസെന്റ് ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉയർത്തേണ്ടത്. തീർച്ചയായും നേരത്തെ പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ വളരെ ക്ലിയർ ആണ്. സ്കോട്ട് ആഡംസ് ആണ് ഇക്കാര്യം പറഞ്ഞത്, ഡിൽബർട്ട് എന്ന് പറയുന്ന കോമിക് സ്ട്രിപ്പ് അല്ല.
ഇത് കാണുന്ന ആളുകൾക്ക് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഈ ഒരു എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാനൊരു രണ്ടോ മൂന്നോ വാചകങ്ങളിൽ ഇത് പറയാം. അതായത് ഒരു റൈറ്റ് വിങ് വലതുപക്ഷ ചായവുള്ള ഒരു ഒപ്പീനിയൻ സർവേ നടത്തുന്ന ഒരു ഫോറത്തിലൂടെ ഈ ദിൽബർട്ട് എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് ചെയ്യുന്ന കാർട്ടൂണിസ്റ്റ് സ്കോട്ട് ആഡംസ് ഒരു പോള് നടത്തുകയായിരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ ടു ബി വൈറ്റ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിൽ ഒരു 57% അതോ 53% ബ്ലാക്സ് ഇറ്റ് ഈസ് ഓക്കെ ടു ബി വൈറ്റ് എന്ന് അഭിപ്രായപ്പെട്ടു എന്ന് കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹം. ഇത് ഇദ്ദേഹം പറയുകയായിരുന്നു. ഇത് ഇതാണ് സത്യത്തിൽ ഇപ്പോൾ ഈ സ്കോട്ട് ആഡംസിനെ ബഹിഷ്കരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി തുടരാം.
എനിക്കല്ല ഒരു ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, വൈറ്റ് മെൻ ഷുഡ് സ്റ്റേ ഹെൽഡ് അവേ ഫ്രം ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വളരെ റേഷ്യൽ ആയിട്ടുള്ള കമന്റ് ആണ് ഇതിൽ കൂടുതൽ പ്രോബ്ലമാറ്റിക് എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ ടു ബി വൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും റൈറ്റ് വിങ് വൈറ്റ് സൂപ്രമിസ്റ്റുകളുടെ ഒരു ഒരു അസോസിയേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സ്ലോഗൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയത് വൈറ്റ് പീപ്പിൾ ഷുഡ് സ്റ്റേ ദ ഹെൽ അവേ ഫ്രം ബ്ലാക്ക് പീപ്പിൾ എന്ന രീതിയിലുള്ള ഒരു 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 വാക്ക് ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി. അതാണ് കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക് ആവുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചത് ഒരു ഒരു നിരൂപകൻ എഴുതിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു കാലമായിട്ട് ഡിൽബേർട്ട് പതുക്കെ പതുക്കെ സ്കോട്ട് ആഡംസ് ആയി തീരുന്നുണ്ടോ എന്നൊരു സംശയം അവർ ഉയർത്തുന്നുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിൽബേർട്ട് ഒരു ഒരു തുടക്കകാലങ്ങളിൽ ഒരു തീർച്ചയായും സ്കോട്ട് ആഡംസിന്റെ സ്വന്തമായ, അതായത് അദ്ദേഹം ബെൽ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്ത കാലത്തുണ്ടായ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ജീവിതത്തിൽ ഇതിൽ നിന്നും ആണ് ഡിൽബേർട്ടിന്റെ തുടക്കം. അദ്ദേഹം ജോലി ചെയ്ത
ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ഈ സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിൽ ഒരു കൊല്ലം മുൻപ് സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിന്റെ എഡിറ്റർ ഡിൽബർട്ടിനെ കുറിച്ച് ഇറ്റ് വെൻ ഫ്രം ബീങ് ഹിലേറിയസ് ടു ബീങ് ഹേർട്ട് ആൻഡ് ഹേർട്ട്ഫുൾ ആൻഡ് മീൻ എന്നൊരു പ്രയോഗം എന്നൊരു എന്നിട്ട് അദ്ദേഹം ഈ സാൻ ഫ്രാൻ, അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു.
അതെ, ഒക്ടോബർ 2022 തന്നെ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ ഡിൽബർട്ട് ഡ്രോപ്പ് ചെയ്യണ്ടായി. അവര് അത് പബ്ലിഷ് ചെയ്ത് നിർത്തി. അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ സെഡ് ദാറ്റ് നോ വൺ വാസ് കംപ്ലൈനിങ് ദാറ്റ് ഡിൽബർട്ട് വാസ് ബീങ് ഡ്രോപ്ഡ്. അപ്പോ ഡിൽബർട്ട് അത്രയും പ്രശസ്തമായ ഒരു കാർട്ടൂൺ നിൽക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വായനാനുഭവം, ഒരു തുടരൻ വായനാനുഭവം നിലനിർത്തുന്ന ഒരു ഒരു ആർട്ട് ഫോം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ രാവിലത്തെ ചായപൊടിയുടെയും പത്രവായനയുടെയും ഒരേ കൂടെ തന്നെ നടക്കുന്ന കാർട്ടൂൺ വായന എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ ഒരു ഡെയിലി ഹാബിറ്റിൽ നിന്ന് പോലും ആളുകൾക്ക് അത് പ്രശ്നമില്ലാതായി അവർക്ക് അതിനെതിരെ ഒരു വോയിസ് റേസ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് അതൊരു അതൊരു സാധാരണഗതിയിൽ ഒരു കോമിക് സ്ട്രിപ്പ് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നാണ് സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിലെ എഡിറ്റർ പറഞ്ഞത്. ഇറ്റ് ഇസ് എ വെരി ഐ തിങ്ക് യു ഷുഡ് സീ സം ദർ ഇസ് സം ട്രൂത്ത് ടു ഇറ്റ് ഓൾസോ, ബിക്കോസ് അങ്ങനെ ഒരു 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 സാധാരണഗതിയിൽ ഉണ്ടാവേണ്ട റെസ്പോൺസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഷുഡ് ബി റിയലൈസ് ദാറ്റ് ഇത്തരം ഒരു പ്രശ്നം ആളുകളുടെ മനസ്സിലും കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ലോസ് ആഞ്ചലസ് ടൈംസ് പോലും അവസാനത്തെ ഒരു 9 മാസങ്ങളിൽ 4 കാർട്ടൂണുകൾ വേണ്ട എന്ന് വെക്കുകയുണ്ടായി.
ഓക്കെ,
പല പല പ്രശ്നങ്ങളുണ്ട്. അത് ഒരു ഒരു പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കേണ്ടതല്ല എന്നുള്ള ഒരു തീരുമാനം ലോസ് ആഞ്ചലസ് ടൈംസ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതും നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോ പൊതുവായൊരു അഭിപ്രായം വരുന്നത് ഒരു ഒരു കോർപ്പറേറ്റ് ലോകത്തെ ഒരു ഒരു തമാശകളിൽ നിന്നും ഉയർന്നു വന്ന സ്കോട്ട് ആഡംസ് എന്ന കാർട്ടൂണിസ്റ്റ് ഒരു കോർപ്പറേറ്റ് ലോകത്ത് ജോലി ചെയ്തിരുന്ന സമയത്തിൽ നിന്ന് അവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വരയ്ക്കാൻ തുടങ്ങിയ ഒരു കാർട്ടൂൺ പതുക്കെ പതുക്കെ അതിന്റെ ആ അന്തസ്സത്ത കളഞ്ഞ് ഒരു സ്കോട്ട് ആഡംസിന്റെ പൊളിറ്റിക്കൽ ഒരു ഒരു റെപ്രസെന്റേഷനായി മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കോമിക് സർക്കിൾസിലുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇദ്ദേഹം ട്രംപിന്റെ വളരെ വലിയൊരു സപ്പോർട്ടറായി തന്നെ സ്വയം കാണുകയും അത് പല ഇതിലും കാണിക്കുന്ന റൈറ്റ് വിങ്ങിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓൾറെഡി അത്തരം ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
ഇതിന്റെ അകത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ബോധമുള്ള ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സ്കോട്ട് ആഡംസിനെ പോലെയുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷവും ഇത്രയും കൂടുതൽ പത്രങ്ങൾ ഇത്രയും പ്രശസ്തമായ ഒരു കാർട്ടൂൺ സ്ട്രിപ്പ് പിൻവലിച്ചതിന് ശേഷവും അദ്ദേഹം അൺഅപ്പോളജറ്റിക് ആണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതെന്നെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്.
അതൊരു എനിക്ക് മനസ്സിലാവാത്തൊരു ഒരു ഇതാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇതിൽ എന്റെ സബ്സ്ക്രിപ്ഷൻ പോകാൻ സാധ്യതയുണ്ട്, എനിക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്നെ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൊസിഷൻ എടുക്കുന്നത് എന്നുള്ള ഒരു രീതി അദ്ദേഹം അവലംബിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സത്യം പറഞ്ഞാൽ കോമിക്സിന്റെ ഡിജിറ്റൽ കോം ഒരു ഒരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു ഒരു 2000-ൽ. സബ്സ്ക്രിപ്ഷൻ മോഡലുകളിൽ നിന്നും പത്രത്തിൽ നിന്നും മാത്രമല്ല ഇതൊരു ഒരു ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുന്ന ഒരു ഗോ കോമിക്സ് അങ്ങനെയാണ്. ഞാനെല്ലാം സത്യം പറഞ്ഞത് ഒട്ടനവധി കാർട്ടൂണുകൾ വായിക്കാനുള്ള അവസരം കിട്ടുന്നത് അത് ഇന്റർനെറ്റിൽ വരുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മുടെ ഇവിടെ നിന്നും ഏകദേശം ഒരു 3-4 കോമിക് സ്ട്രിപ്പുകൾക്ക് അപ്പുറത്ത് നമുക്ക് വായിക്കാൻ കിട്ടാത്തിരുന്ന സമയത്ത് ഗോ കോമിക്സ് വെബ്സൈറ്റിൽ പോയാണ് നമ്മളിത് വായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറുകയും ഡിജിറ്റലായി ഉള്ള ഒരു ഫോർമാറ്റിന്റെ സാധ്യതകളെ ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഒരു കാർട്ടൂൺ പരമ്പര കൂടിയാണ് ഡിൽബർട്ട്. പലപ്പോഴും അദ്ദേഹം നിങ്ങൾക്ക് ഈ വായനക്കാർക്ക് ബബിളുകൾ പൂരിപ്പിക്കാം എന്ന് പറയുന്ന വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കോമിക് സ്ട്രിപ്പുകൾ പോലും ഒരു സമയത്ത് അദ്ദേഹം ഡിജിറ്റൽ കണ്ടന്റിന് പുഷ് ചെയ്ത ഒരു ഒരു കാർട്ടൂണിസ്റ്റും കൂടിയാണ്. അപ്പോ ഒരു പക്ഷേ ഇനി ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹം ലോക്കൽസ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ ക്രൗഡ് ഫണ്ടിങ് ഒരു 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 മാധ്യമത്തിൽ കൂടിയാണ് ഇപ്പൊ അദ്ദേഹം കാർട്ടൂണുകൾ ഡിസമിനേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേറൊരു ഇതുണ്ടോ, അതായത് നമ്മുടെ ട്രഡീഷണൽ ഡിസമിനേഷൻ ഓഫ് കാർട്ടൂൺസിന്റെ ഒരു സിസ്റ്റം ഈസ് നോ ലോങ്ങർ വാലിഡ് എന്നൊരു തോന്നൽ സോ എന്റെ സബ്സ്ക്രിപ്ഷൻ മോഡൽ വിൽ വർക്ക്ഔട്ട് ഫോർ മീ എന്നുള്ള ഒരു വിശ്വാസം കൂടിയാണോ, അതായത് കാർട്ടൂൺ എങ്ങനെ ആളുകൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിന്റെ മാറ്റം, അതുകൊണ്ട് തന്നെ എനിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ പത്രങ്ങളുടെയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡലിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു വിശ്വാസം കൂടിയാണോ അദ്ദേഹത്തിന് ഈ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ ധൈര്യം കൊടുക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക്.
അങ്ങനെയാണെങ്കിൽ ഈ സമാന്തരമായിട്ട് വളർന്നു വന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഈ പുതിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകളേക്കാൾ കൂടുതൽ റൈറ്റ് വിങ് ആണെന്നും ഇത്തരം റേസിസ്റ്റ് ആയിട്ടുള്ള കമന്റുകൾ അവിടെ സാംസ്കാരികമായി ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള സൂചനയും കൂടെ ഉണ്ട്.
തീർച്ചയായും, അതായത് ഒരു ഒരു അൺഎഡിറ്റഡ് ഒരു ഒരു എഡിറ്റോറിയലിന്റെയോ ഒരു എഡിറ്റോറിയൽ ഇന്റർവെൻഷന്റെയോ സാധ്യതയില്ലാത്ത സാഹചര്യമാണല്ലോ പലപ്പോഴും റൈറ്റ് വിങ് നിലപാടുകൾക്ക് കൂടുതൽ അവസരങ്ങളും അല്ലെങ്കിൽ സമൂഹം ശരിയല്ല എന്ന് പൊതുവെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പോലും ഒരു എഡിറ്റോറിയൽ ഇന്റർവെൻഷൻ ഇല്ലാതെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണല്ലോ സത്യം പറഞ്ഞാൽ ന്യൂ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇതോട് കൂട്ടി വായിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1989 വന്ന കാർട്ടൂൺ സീരീസ് ആണ് ഡിൽബർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾറെഡി how many years, around 40 I mean
34 years
ഇന്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു ഒരു കൊല്ലം അദ്ദേഹം ഇവിടെ വരച്ചു കഴിഞ്ഞു. അപ്പോ ഇനി ഒരു പക്ഷെ ഒരു ട്രഡീഷണൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഒരു ഒരു 2000 കാർട്ടൂൺ ഒരു ഒരു പത്രങ്ങളിൽ വരേണ്ട ആവശ്യമില്ലാത്ത തരം ഒരു 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 പൊസിഷൻ ഓൾറെഡി ഡിൽബർട്ട് എത്തി കഴിഞ്ഞാലും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കാം. ഒരുപക്ഷെ ഒരു പുതിയ കാർട്ടൂണിസ്റ്റിന് ഒരുപക്ഷെ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ ഉണ്ടാകാം. പക്ഷെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു ഫ്രീഡം അതിൽ കാണുന്നുണ്ടാവുകയും ചെയ്യാം.
ഞാൻ ഇനി ഡിൽബർട്ടിലേക്ക് നമുക്കൊരു കുറച്ച് സമയം പോകാം. ഡിൽബർട്ട് ഞാൻ വളരെ കൊല്ലം വർഷങ്ങളായിട്ട് കാണുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് റിലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ തൊണ്ട് തന്നെ. കാരണം ഞാൻ തുടങ്ങിയത് സർക്കാർ ആകാശവാണിയിലാണ്, വർക്ക് ചെയ്തത് ആകാശവാണിയിൽ. വർഷങ്ങളോളം വർക്ക് ചെയ്തതിന് ശേഷം, ഡൽഹിയിലെല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കോർപ്പറേറ്റ് വേൾഡിലേക്ക് മാറിയ ഒരാളാണ്. പ്രക്ഷേപണത്തിൻ്റെ തന്നെ കോർപ്പറേറ്റ് വേൾഡിലേക്ക് മാറി, അവിടെ നിന്നും പ്രക്ഷേപണത്തിൽ നിന്ന് അല്ലാതെ തന്നെ ഉള്ള കോർപ്പറേറ്റ് ഫേംസിൽ, പ്രത്യേകിച്ച് ഹെറിറ്റേജ് എൻസൈക്ലോപ്പീഡിയൊക്കെ ഉണ്ടാക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റിലും എല്ലാം വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴെല്ലാം ഞാൻ ഇത് ഈ എന്നോട് വളരെ റിലേറ്റ് ചെയ്യുമായിരുന്നു ഈ ഡിൽബർട്ട്. ഈ ഓഫീസിൽ നടക്കുന്ന ചർച്ചകളും, പ്രത്യേകിച്ച് ബോസ് ആളുകൾ നടക്കുന്ന ഈ ക്രിറ്റിക്കൽ ഓഫ് ദ ബോസ്, ജോലി ചെയ്യാതെ വലിയ ശമ്പളം വാങ്ങിക്കുന്ന ബോസും എത്ര ജോലി ചെയ്തിട്ടും ഇൻക്രിമെന്റൽ ഇൻക്രീസ് പോലും വരുമാനത്തിൽ ഉണ്ടാകാത്ത സാധാരണ ജനങ്ങളും അത്തരം പ്രശ്നങ്ങൾ ഇത്തരം ചർച്ചകൾ ഇതായിരിക്കണം ഒരുപക്ഷെ ദിൽബർട്ടിനെ വളരെ വളരെ പോപ്പുലർ ആക്കിയത്. പക്ഷെ അതേസമയം തന്നെ വളരെ സൂക്ഷ്മമായ രീതിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ദിൽബർട്ടിൽ ഒരു അതിലെ ചർച്ച വിഷയങ്ങളിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മൾ ഇതുവരെ പരാമർശിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പെട്ടെന്ന് ഒരു ജമ്പ് നടത്തുകയല്ല, ഞാൻ നമ്മുടെ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണ്. വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്ന കാര്യമില്ല, വളരെ ഈ ആധുനിക മനുഷ്യ സമൂഹത്തിന് ചേരാത്ത രീതിയിൽ ഉള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൂടാതെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റുകൾ കേരളത്തിലൊക്കെ നിരന്തരം ഇത്തരം വിവാദങ്ങളിൽ പെടാറുണ്ട്. ഈ ഒരു സംഭവം, ഈ സ്കോട്ട് ആഡംസിനോട് ഉള്ള പ്രതികരണം, ലോകമാധ്യമങ്ങളുടെ പ്രതികരണം, കേരളത്തിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് പാഠമാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്?
ഈ ഒരു വിഷയം ഉയർത്തിയതിന് ഞാൻ അങ്ങയോട് ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം ഒരു മലയാളി എന്ന നിലയ്ക്കും ഒരു കാർട്ടൂൺ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കും വളരെ ഇൻസെൻസിറ്റീവായ ഒട്ടനവധി കാർട്ടൂണുകൾ നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളിൽ തന്നെ കാണേണ്ട ദൗർഭാഗ്യം നമ്മൾക്കുണ്ടായിട്ടുണ്ട്. മഹാരഥന്മാരായ കാർട്ടൂണിസ്റ്റുകൾ കാർട്ടൂൺ എന്ന കലയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തലം കാണിച്ചു തന്നപ്പോൾ പോലെ തന്നെ തീരെ ഇൻസെൻസിറ്റീവ് ആവുകയും അതേസമയത്ത് അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ ദുഃഖകരമാണ്. എനിക്ക് ഓർമ്മയുള്ള ഒരു ഒന്ന് രണ്ട് കാർട്ടൂണുകൾ വളരെ സ്ത്രീവിരുദ്ധത മാത്രമല്ല ഒരു ഒരു സാമാന്യ ഒരു ഒരു മാന്യത നിലനിർത്തുന്ന ഒരു ഒരു വ്യക്തിക്കും അത്തരം കാർട്ടൂണുകൾ വരയ്ക്കാനോ ആസ്വദിക്കാനോ കഴിയില്ലെന്ന് വിശ്വാസം എനിക്കുണ്ട്. ഒരു മുഖ്യധാരാ പത്രത്തിൽ ഒരു നടിയുടെ പേഴ്സണൽ ലൈഫിനെ, അവരുടെ ഡിവോഴ്സിനെ ദാ വന്നു ദേ പോയി എന്ന് പറയുന്ന ഒരു ഒരു അത്രയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ഒരു മുഖ്യധാരാപത്രത്തില് ഒരു കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റ് അത് വരയ്ക്കുകയും അത് ഒട്ടനവധി പേര് വളരെ സന്തോഷപൂർവ്വം ഷെയർ ചെയ്യുകയും അത് കാണേണ്ട ദൗർഭാഗ്യം നമ്മൾക്കുണ്ടാവുകയും എന്നുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോ പലപ്പോഴും ഈ അതിർവരമ്പുകൾ എന്തെന്ന് നിശ്ചയിക്കുക, ചിലപ്പോ ഈ സഭ്യത അല്ലെങ്കിൽ ശരി തെറ്റ്, ഇതിന്റെ എന്താണ് കാർട്ടൂണിൽ ഇതിന്റെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി എന്താ പറയാ, ഇറ്റ് ഇസ് നോട്ട് എ ക്ലിയർലി വെൽ ഡിഫൈൻഡ് ലൈൻ. അത് ഒരു കലയിലും അങ്ങനെയല്ല. യു കനോട്ട്, അത് അങ്ങനെ ആയപ്പോൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഏതൊരു, ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാർട്ടൂണിസ്റ്റായ ഇ പി ഉണ്ണി പറയുന്ന ഒരു സ്ഥിരം ഒരു കാര്യമുണ്ട്, ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ടു ഡ്രോ എ കാർട്ടൂൺ ഓൺ എ ട്രാജഡി. ഒരു ട്രാജഡി ഉണ്ടാവുന്ന ദിവസം ആ ട്രാജഡിയെ കുറിച്ച് വരയ്ക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ദിവസം അഞ്ചോ ദിവസം കഴിഞ്ഞ് അതിന്റെ കാര്യകാരണങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾക്ക് ക്രിട്ടിക്കലായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചോ വരയ്ക്കാം. പക്ഷെ ഹൗ ഡു യു റിയാക്ട് ടു എ ട്രാജഡി ഓൺ ദ വെരി ഡേ the tragedy happens, when you don't have enough information as to go into the nitty-gritties of the incident or what caused it, anatha vishadamshangalikku povunnathinu munpu how do you react immediately to a oru tragic incident, oru bhoogambam allengil oru paalam polinju veerunnu aalukal marikkunnu oru theevandi apagadathil എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യേണ്ടത്? അപ്പോ ഇത് ഇതൊരു കാർട്ടൂണിസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു, എനിക്ക് തോന്നുന്നു ഒരു ഒരു സ്വന്തം എതിർവരമ്പുകളാണ്. ഇതൊരു സമൂഹം അടിച്ചേൽപ്പിക്കേണ്ട എതിർവരമ്പുകളോ നിരൂപകരോ ആസ്വാദകരോ അടിച്ചേൽപ്പിക്കേണ്ട എതിർവരമ്പുകളല്ല. ഒരു ഒരു മറ്റൊരു സമൂഹത്തില് നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് അവരുടെ അവരെ നൊമ്പരപ്പെടുത്താതെ എങ്ങനെ കാർട്ടൂൺ വരയ്ക്കാം എന്നുള്ളത് ഒരു കാർട്ടൂണിസ്റ്റ് സ്വയം നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്.
സ്കോട്ട് ആഡംസിനെ കുറിച്ച് തന്നെ സഖാക്കളായിട്ടുള്ള ആ കമ്മ്യൂണിറ്റിയിലുള്ള കാർട്ടൂണിസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ചെയ്ത കാർട്ടൂണുകൾ കുറെ എണ്ണം ഞാൻ കാണുകയുണ്ടായി. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ച് കാർട്ടൂണുകൾ കണ്ടു. അതിലെല്ലാം ഇതുണ്ട്, ഈ ഇതൊരു ട്രാജഡി ആയിട്ട് കാണുകയും ഇങ്ങനെ സംഭവിച്ച തങ്ങളുടെ ഒരു സഹയാത്രികൻ ഇത് സംഭവിച്ചതിലുള്ള വേദനയുള്ളപ്പോൾ പോലും അവർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ല. ഈ കാർട്ടൂൺ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ കാണാനിടയായി.
തീർച്ചയായും അത് അത് എനിക്ക് എനിക്ക് തോന്നുന്നു അത് അത്തരം കാർട്ടൂൺ എന്ന് പറയുന്നത് പൊതുവെ ഒരു ഇപ്പോഴും ഒരു മെന്റർ മെന്റിയൊക്കെ ഉള്ള ഒരു 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 കൈത്തൊഴിലിന്റെ ഒരു സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഒരു സംഭവം കൂടിയാണ്. പലപ്പോഴും ഒരു കാർട്ടൂണിസ്റ്റുകൾക്ക് ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഇതിന്റെ ട്രഡീഷണൽ സെൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പക്ഷെ നേരിട്ട് പഠിച്ചതാവണമെന്നില്ല. നമ്മളെല്ലാവരും കാർട്ടൂൺ വരയ്ക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴോ എല്ലാവരും ആരുടെയും ഒക്കെ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയുകയോ അല്ലെങ്കിൽ അവരുടെ ശൈലി പിന്തുടരുകയോ അവരുടെ രീതികൾ അവലംബിക്കാൻ ശ്രമിക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി അതേപോലെ തന്നെ ഒട്ടനവധി അധികം പേരില്ലാത്ത ഒരു ഒരു ആർട്ട് ഫോം എന്നുള്ള നിലയ്ക്ക്, പ്രാക്ടീഷണേഴ്സ് വളരെ കുറവാണെന്നുള്ള ഒരു ആർട്ട് ഫോം എന്ന നിലയ്ക്ക് പരസ്പരം ബഹുമാനവും സ്നേഹവും ഒരു ചെറിയ ക്ലാനിഷ്നെസ്സും കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ് കാർട്ടൂണിസ്റ്റുകൾ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം രണ്ട് കാർട്ടൂണിസ്റ്റുകൾ കൂട്ടിമുട്ടിയാൽ മിക്കപ്പോഴും സംസാരിക്കാൻ സാധ്യത കാർട്ടൂണുകളെ പറ്റിയും താങ്കൾ ഉപയോഗിക്കുന്ന ബ്രഷുകളെ പറ്റിയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയോ മഷിയെ പറ്റിയോ അല്ലെങ്കിൽ തീർച്ചയായും ദ ടൂൾസ് ഓഫ് ദ ട്രേഡ്സിനെ പറ്റിയൊക്കെ ആയിരിക്കും കൂടുതൽ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു നോർമൽ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അധികം ഈ പ്രാക്ടീഷണേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു 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 ക്ലാനിഷ് സ്വഭാവം കൂടിയും ഇതിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ സ്വഭാവം നിലനിൽക്കുമ്പോൾ തന്നെ സ്കോട്ട് ആഡംസിന്റെ ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു ഒരു കാർട്ടൂണിസ്റ്റുകളുടെ നിലപാട് തീർച്ചയായും സ്വാഗതാർഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദേ ഹാവ് ടേക്കൺ എ വെരി ക്ലിയർ സ്റ്റാൻഡ് ഓൺ ദിസ്. റേസിസം കനോട്ട് ബി ആക്സെപ്റ്റഡ് ഇൻ എനി ഫോം ഓഫ് ആർട്ട്, നോട്ട് ജസ്റ്റ് കാർട്ടൂൺ, നോട്ട് ഈവൺ ഇൻ എനി വോക്സ് ഓഫ് ലൈഫ്.
ഇനി സമൂഹത്തിലേക്ക് വന്നാൽ, പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഈ ഇപ്പോൾ 2012 യുഎസിലെ ദി എൻഡ് ഓഫ് ദി സെഗ്രിഗേറ്റഡ് സെഞ്ചുറി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം, അതായത് ആളുകൾ യു എസിലാണെങ്കിൽ ബ്ലാക്സും വൈറ്റ്സും ഒരുമിച്ച് ജീവിക്കുകയും അവരെങ്ങനെ വെവ്വേറെ ഉള്ള കോളനികളിൽ ജീവിക്കുന്ന രീതികൾ നിന്നുപോവുകയും ഒക്കെ ആണ് എന്ന് 2012 ഇറ്റ്സ് ആൻ എൻഡ് ഓഫ് ദി സെഗ്രിഗേറ്റഡ് സെഞ്ചുറി എന്ന് പറഞ്ഞെങ്കിൽ പോലും 2021 ഒരു അനാലിസിസ് പറയുന്നത് 200,000 പേർ ഓ കൂടുതലോ താമസിക്കുന്ന ഒരു സ്ഥലത്തെ 81% പേരും ഇപ്പോൾ സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മാറ്റത്തിലേക്ക് മാറുന്ന ഒരു സമൂഹത്തിലാണ് സ്കോട്ട് ആഡംസ് ഇങ്ങനെ ഒരു കമന്റ് പറയുന്നത് എന്നുള്ളത് നാം ജീവിക്കുന്ന ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണോ? അതിനെ ആ കോണ്ടെക്സ്റ്റിനെ ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്റെ ഓർമ്മയിൽ ഞാൻ എനിക്ക് 62 ഇത്രമാത്രം രഹസ്യമായി ജാതി പറയുകയും ഇത്രമാത്രം അതായത് ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ജാതി മത വിഭജനത്തിന്റെ വർത്തമാനത്തിൽ ആണ് കേരള സമൂഹം. ഈ കോണ്ടെക്സ്റ്റിൽ ഒരു കാർട്ടൂണിസ്റ്റ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ളത്.
ആദ്യം അമേരിക്കയിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒബാമ കൊടുത്ത ഒരു ഒരു ഹോപ്പിൽ നിന്നും ട്രംപിലേക്കുള്ള ഒരു 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 ട്രാൻസിഷനും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അതായത് ഒരു ഒരു ബ്ലാക്ക് അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുക എന്നുള്ള ഒരു ചരിത്രപരമായ ഒരു ഒരു മുഹൂർത്തത്തിൽ നിന്ന് ഇറ്റ് ഈസ് ഓക്കെ ടു ബി റേസിസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ ഓപ്പൺലി റേസസ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കും അത് ആൻഡ് ഇറ്റ് പേസ് ഡിവിഡൻസ് എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ട്രാൻസിഷൻ കൂടി ആ സമൂഹം ലോകത്തല്ല ആ സമയത്ത് പ്രത്യേകിച്ച് സ്ട്രോങ് മാൻ ലീഡേഴ്സിന്റെ കടന്നുവരവും അല്ലെങ്കിൽ അതായത് ഒരു ഒരു നാഷണലിസം എന്ന് മാത്രമല്ല അതിൽ റേസിസ്റ്റ് ഒരു ഒരു സ്വഭാവമുള്ള ഒരു നാഷണലിസം കൂടി അതിൽ ഉണ്ടാവുക എന്നുള്ളതെല്ലാം ആ സമയത്ത് നമ്മൾ കടന്നുപോയതാണ്. ഒരുപക്ഷെ വെസ്റ്റേൺ സൊസൈറ്റികൾ പലതും അത് തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇത്. പക്ഷേ ദ ഡാമേജ് ഇസ് ഓഫൺ ഇറിപ്പയറബിൾ പല സാഹചര്യങ്ങളിലും. ഒരു സമൂഹം കടന്നുപോയ ഒരു സാഹചര്യത്തിൽ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലത്തിനോ അതിന്റെ തുടർധ്വനികൾ ഉണ്ടാവും എന്നുള്ള ഒരു സംശയമൊന്നുമില്ല.
പിന്നെ സോറി ഫോർ
അപ്പൊ
ഇന്ററപ്റ്റിംഗ്, നമുക്ക് 5 മിനിറ്റ് കൂടി സൂം അനുവദിച്ചിട്ടുള്ളൂ കേട്ടോ.
ഓക്കെ
പറഞ്ഞോളൂ പറഞ്ഞോളൂ.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ ഒരു ഒരു റിയ ഒരു കാർട്ടൂണുകൾ എന്ന് പറഞ്ഞത് പലപ്പോഴും പവറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു 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 ആർട്ട് ഫോമാണ്. ദ കാർട്ടൂൺ ഈസ് വിത്ത് ദി വീക്ക് കാർട്ടൂണിസ്റ്റ് ഈസ് വിത്ത് ദി സബ്ജുഗേറ്റഡ് ഈസ് നോട്ട് വിത്ത് ദ പവർഫുൾ. അതുകൊണ്ട് തന്നെ കാർട്ടൂണുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് പവറിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പവറിനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ആളുകളെയും ചോദ്യം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിലൊരു അനൗചിത്യം ഇങ്ങനെ ഇങ്ങനെ ഒരു അത്തരം ഒരു ഇത് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതായത് ആ ഒരു സ്റ്റാൻഡ് ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ്, നിങ്ങൾക്ക് പവറിനെ ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് സൂപ്രമസിയെ വൈറ്റ് സൂപ്രമസിയെ ചോദ്യം ചെയ്യാ വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, കാർട്ടൂൺ എന്നുള്ള ഒരു ആർട്ട് ഫോം ഈസ് മോർ ലീനിങ് ടുവേർഡ്സ് ദി വീക്ക് ആൻഡ് ദ സബ്ജുഗേറ്റഡ്, നോട്ട് ഡസൻ ലീൻ ടുവേർഡ്സ് ദ പവർഫുൾ ആൻഡ് ദി മൈറ്റി. അതുകൊണ്ട് തന്നെ കാർട്ടൂണിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു ഒരു തീർച്ചയായും താങ്കൾ പറഞ്ഞ ഒരു ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്തത്തേക്കാൾ കൂടുതൽ ധാർമ്മിക മൂല്യം ഒരു കാർട്ടൂണിസ്റ്റിന് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ബിക്കോസ് കാർട്ടൂൺ എസെൻഷ്യലി ഡീൽസ് വിത്ത് ഹ്യൂമൻ ഹ്യൂമൻ ഫീലിങ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ദുരന്തം വരയ്ക്കേണ്ടി വരുമ്പോൾ വിഷമമാവുന്നതും സങ്കടം തോന്നുന്നതും, ഇതിനെ എങ്ങനെയാണ് ആളുകളിലും ഇതിനൊരു തമാശയെ കാണാൻ സാധിക്കാതെ വരുന്നതും ആ ഹ്യൂമേൻ ഹ്യൂമേൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിലനിർത്തുന്നതുകൊണ്ടാണ്. അപ്പൊ ആർട്ട് ഫോമിന്റെ
ഗോകുൽ ഇപ്പം കാർട്ടൂണിസ്റ്റ് ഉണ്ണിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഉണ്ണിയുടെ കൂടെ ഡൽഹിയിലെ രാജേന്ദ്രനഗറിലെ ഉണ്ണിയുടെ വീട്ടിൽ ഇരിക്കുന്ന വൈകുന്നേരമാണ് BBCയിലെ ഈ ട്വിൻ ടവർ ആക്രമണം ഉണ്ടാകുന്നതും. അന്ന് മുലായം സിംഗ് യാദവിന്റെ എന്തോ ഒരു കാർട്ടൂൺ ആയിരുന്നു ഉണ്ണി അയച്ചു കൊടുത്തിരുന്നത്. ഓൾ ഓഫ് എ സഡൻ ഈ വലിയ ട്രാജഡിയുടെ ആ മൊമെന്റിൽ ഉണ്ണിക്ക് പെട്ടെന്ന് കാർട്ടൂൺ മാറ്റേണ്ടി വരികയും അത് മാറ്റാൻ വേണ്ടി അദ്ദേഹം അന്നു കടന്നുപോയ ടെൻഷന്റെ ദൃക്സാക്ഷിയാണ്.
തീർച്ചയായും അത് ഇറ്റ്സ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ടു ഡ്രോ ഓൺ ട്രാജഡീസ്. ഇപ്പോ ഞാൻ ഓർക്കുന്നു, അതായത് അന്ന് വരച്ചിരുന്ന കാലത്ത് സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥി പാലായനത്തിന്റെ ഭാഗമായി കടലിൽ മുങ്ങിമരിക്കുന്ന കുട്ടികളെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ കാർട്ടൂൺ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത്. ഒരു പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഇതിനെ ഒരു ഒരു If there is some time after that, some time that you draw about it, you can talk about the situations that led to it. But on the very day, cartoon is often also an immediate reaction to the day's news, especially political cartoons. പക്ഷെ കോമിക് സ്ട്രിപ്പുകളൊന്നും ഇതൊന്നും അന്യമല്ല. കാരണം കോമിക് സ്ട്രിപ്പുകളെല്ലാം ഈവൺ ദോ വെൻ ഇറ്റ് ഒരു 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 സമയത്തിൽ ലോക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു ടൈമിൽ ഒരു ടൈം വാക്വത്തിൽ നിലനിൽക്കുന്ന വളർച്ചയില്ലാത്ത ക്യാരക്ടേഴ്സിന്റെ ഒരു ഡിപ്പിക്ഷൻ ആണ് പല കോമിക് സ്ട്രിപ്പുകളിലും. കാൽവിൻ ഈസ് ഓൾവേസ് എ 7-year-old. ഓർ ദി നമ്മുടെ പീനറ്റ്സിലെ ഇവര് കുട്ടികൾ ആരും വലുതാവുന്നൊന്നുമില്ല. അപ്പം മിക്ക കാർട്ടൂണുകളുടെ സ്വഭാവം തന്നെ ഒരു ടൈം വാർപ്പിൽ നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള കോമിക് സ്ട്രിപ്പുകളാണ്. കോമിക് സ്ട്രിപ്പുകളുടെ റിപ്പിറ്റേറ്റീവ് വ്യൂയിങ്ങിന്റെയും റിപ്പിറ്റേറ്റീവ് റീഡിങ്ങിന്റെയും ഹാബിറ്റിന്റെയും ഭാഗമായിട്ടാണ് കോമിക് സ്ട്രിപ്പുകൾ ആളുകൾ എൻജോയ് ചെയ്യുന്നതും ആ ലോകത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പൊ ആ റിപ്പിറ്റേറ്റീവ് വ്യൂയിങ് കൊടുക്കുന്ന ഒരു 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 ഫെമിലിയാരിറ്റിയുടെ മുകളിലാണ് കോമിക് സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദെൻ മോസ്റ്റ് കോമിക് സ്ട്രിപ്സ് വർക്ക് ഓൺ സബ്സെറ്റ്സ് ഓഫ് ചില ചില പ്രത്യേക തീമുകളെ സബ്സെറ്റുകളെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ചാർലി ബ്രൗണിന് ആ ബോളിംഗ് കിക്ക് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ലൂസി സ്ഥിരമായിട്ട് ചാർലി ബ്രൗണിനെ കളിയാക്കുന്നതും ഇതെല്ലാം ഒരു തീമാറ്റിക് സബ്സെറ്റ്സുകൾ കൊണ്ടാണ് ഇങ്ങനെ അതിലാണ് കോമിക് സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോ കോമിക് സ്ട്രിപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കോമിക് സ്ട്രിപ്പും അത് ജീവിക്കുന്ന അത് അത് നിലനിൽക്കുന്ന സമൂഹത്തിൽ പിന്നെ തീർച്ചയായും റിഫ്ലക്ഷൻ ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈവൻ വെൻ ദ ടൈം ഇസ് സ്റ്റിൽ സ്റ്റാൻഡിങ് സ്റ്റിൽ, ദ സൊസൈറ്റി ഇൻ വിച്ച് ദ സൊസൈറ്റി വിച്ച് പ്രൊഡ്യൂസേഴ്സ് ഇറ്റ് ഓൾസോ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഇൻ ഇറ്റ്. അത് പ്രത്യേകിച്ച് ടോം ആൻഡ് ജെറി
കോമിക് സ്ട്രിപ്പിന്റെ കോമിക് സ്ട്രിപ്പുകളുടെയും പൊളിറ്റിക്കൽ കാർട്ടൂണുകളെയും വേർതിരിക്കുന്ന അതിർവരമ്പുകളൊക്കെ നേർത്ത് 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 ഇല്ലാതെയാകുന്ന ഒരു പ്രത്യേക കാലത്തിലാണ് നാം ഒരു കോമിക് സ്ട്രിപ്പ് ചെയ്യുന്നയാള് കോമിക് സ്ട്രിപ്പിന് പുറത്ത് നടത്തിയ, കാർട്ടൂണിസ്റ്റ് കോമിക് സ്ട്രിപ്പിന് പുറത്ത് നടത്തിയ ഒരു കമന്റിന്റെ പുറത്ത് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും നമ്മളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഗോകുൽ ഇപ്പോൾ പറഞ്ഞ ആ ധാർമ്മിക മൂല്യം, ആ മൂല്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യത്തിനെ കുറിച്ചുള്ള ഒരു ഡിബേറ്റിലേക്ക് ലോക സമൂഹം മുന്നോട്ട് വരികയും ചെയ്തു. അതിന്റെ ഭാഗഭാക്കാകുവാൻ ദിലീദാരി എത്തിയതിന് ഐ എം താങ്ക്ഫുൾ ടു യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. ആൻഡ് ദിലീദാരിയുടെ എല്ലാ ലിസണേഴ്സിന്റെയും പേരിൽ ഐ എം താങ്കിങ് യു.
വളരെ സന്തോഷം ഈ ദിലീദാരിയിൽ വരുവാനും സംസാരിക്കാനും സാധിച്ചതിലും. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു കോമിക് സ്ട്രിപ്പുകൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ സമയം ചെലവിടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നന്ദി ഗോപാൽജി.
താങ്ക് യു.